السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين دنيا میں کوئی انسان نہیں
لوگت എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ വിധത്തിലും പരിശുദ്ധനായ ഒരു മനുഷ്യനും ഇല്ല. അള്ളാഹുവിന്റെ സത്താർ എന്ന സിഫത്താണ് നമ്മുടെ ന്യൂനതകളെ മറച്ചുവെക്കുന്നത്. അഥവാ മനുഷ്യന്റെ തെറ്റുകളുടെയും വീഴ്ചകളുടെയും പാപങ്ങളുടെയും മറനീങ്ങിപ്പോയാൽ ആർക്കും മുഖം കാണിക്കാൻ പോലും ആരും യോഗ്യരായിരിക്കുകയില്ല. ന്യൂനതകളെ മറക്കുന്ന അള്ളാഹു അവൻ പാപങ്ങൾ പുറത്തു തരുന്നവനുമാണ്. അവൻ നമ്മോട് ഔദാര്യം കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ദുആയും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തിന്മകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നിങ്ങളുടെ ന്യൂനതകളെ മറച്ചുവെക്കുകയും നിങ്ങളുടെ ദുആകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. പൊതുവിൽ അല്ലാഹു എല്ലാവരുടെയും ഒരുപാട് കാര്യങ്ങളിലുള്ള ന്യൂനതകളെ മറച്ചുവെക്കുന്നു. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് പ്രത്യേകമായ നിലയിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ തന്റെ പുതപ്പുകൊണ്ട് മൂടുന്നു. ഗഫർ എന്ന പദത്തിന്റെ അർത്ഥവും മറച്ചുവെക്കുക മൂടിവെക്കുക എന്നാണ്. ഇതേ അർത്ഥം തന്നെയാണ് ഏകദേശം സത്തർ എന്ന വാക്കിന്റേതും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ദൈവം, മുസ്ലിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ദൈവം അവൻ റഹീമും കരീമും ഹലീമും തവ്വാബും ഗഫ്ഫാറും ആണ്. ഏതൊരാളാണോ സത്യസന്ധമായ തൗബ ചെയ്യുന്നത് അല്ലാഹു അയാളുടെ തൗബ സ്വീകരിക്കുന്നു, അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. എന്നാൽ ലോകത്ത് യഥാർത്ഥ സഹോദരൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടുത്ത സുഹൃത്താണെങ്കിലും ബന്ധുവാണെങ്കിലും അവർ ഒരു തവണ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ തെറ്റ് ചെയ്യുന്ന ആൾ അതിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും അവർ അപ്പോഴും അയാളെ തെറ്റുകാരനായിട്ട് മനസ്സിലാക്കും. ലോകർ അഥവാ ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നത് ഉപേക്ഷിച്ചാൽ പോലും അയാളെ തെറ്റുകാരനായും സംശയദൃഷ്ടിയോടും കൂടി നോക്കുന്നവരാണ്. ഇവിടുന്ന് പറഞ്ഞു, എന്നാൽ അല്ലാഹു അത്രമാത്രം കാരുണ്യവാനാണ്, മനുഷ്യൻ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തുകൊണ്ടും പിന്തിരിയുകയാണെങ്കിൽ പുറത്തു കൊടുക്കുന്നു. പറയുന്നു, ലോകത്ത് പ്രവാചകന്മാരല്ലാതെ മറ്റൊരു മനുഷ്യരും തന്നെ ഇപ്രകാരമില്ല. അതായത് അള്ളാഹുവിന്റെ വർണ്ണത്തിൽ വിഭൂഷിതരായിട്ടുള്ളവർ, കണ്ണടച്ചുകൊണ്ട് ഇത്രമാത്രം പ്രവർത്തിക്കുന്നവർ, അതായത് അള്ളാഹു ചെയ്യുന്നത് പോലെ കണ്ണടക്കുന്നവർ. അള്ളാഹുവിനു ശേഷം നബിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അവരല്ലാതെ മറ്റാരും തന്നെ ഇപ്രകാരം ചെയ്യുന്നവരായിട്ടില്ല. എന്നല്ല, പൊതുവിൽ അവസ്ഥ ഇതാണ്. ഏതുപോലെ സയദി പറഞ്ഞു, ഖുദാ ദാനിദ് ബഹോഷിദ് ഹംസായാന ദാനിദ് സഹോറിഷിദ്. അള്ളാഹു അറിഞ്ഞുകൊണ്ടും ന്യൂനതകളെ മറച്ചുവെക്കുന്നു, എന്നാൽ അയൽവാസിക്ക് അല്പസ്വല്പം അറിയാൻ കഴിഞ്ഞാൽ പോലും ആ ബലഹീനതയെ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു. ഹദ്റത്ത് മസീഹ് മുസ്ലാത്തു വസ്സലാം ഷെയ്ഖ് സഅദിയുടെ കവിതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ഇതിനെ പ്രകാരം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ന്യൂനത മറക്കുക എന്ന സിഫത്ത് അള്ളാഹുവിന്റെ ന്യൂനതകളെ മറക്കുക എന്ന സിഫത്ത് ഈ വിധത്തിലാണ്. അവൻ മനുഷ്യന്റെ പാപങ്ങളും തിന്മകളും കാണുന്നു. എന്നാൽ തന്റെ സിഫത്തനുസരിച്ച് മനുഷ്യന്റെ പാപങ്ങളെ ഏതുവരെ അയാൾ മധ്യനിലയുടെ പരിധി ലംഘിക്കുന്നില്ലയോ അതുവരെ മറച്ചുവെക്കുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ മറ്റൊരാളുടെ തിന്മ കാണുക പോലും ചെയ്യുന്നില്ല, അത് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു. അവിടുന്ന് പറയുന്നു, ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവന്റെ കാരുണ്യത്തിന്റെയും കൃപയുടെയും സിഫത്ത് എത്രമാത്രം മഹത്തരമാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് അഥവാ അവൻ അള്ളാഹു കണക്കെടുക്കാൻ തുടങ്ങിയാൽ എല്ലാവരെയും നശിപ്പിച്ചു കളയും. എന്നാൽ അവന്റെ കാരുണ്യവും കൃപയും വളരെ വിശാലമാണ്, അവന്റെ കോപത്തേക്കാൾ മുൻകടന്നിട്ടുള്ളതാണ്. അഥവാ ഈ കാര്യം നാം മനസ്സിലാക്കുകയാണെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കളുടെയും സഹോദരന്മാരുടെയും നാമുമായി ബന്ധപ്പെടുന്നവരുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ ബലഹീനതകൾ അന്വേഷിക്കാതിരിക്കുകയാണെങ്കിൽ സ്നേഹവും അനുകമ്പയും ഉള്ള സമാധാനപൂർവമായ ഒരു സമൂഹം ഉണ്ടായിത്തീരും. നമ്മളിൽ ഒരുപാട് പേർ അത്തരക്കാരായുണ്ട്. അവർ ന്യൂനതകൾ മറച്ചുവെക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ന്യൂനതകൾ പ്രകടമാക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ഇതറിയാൻ കഴിഞ്ഞാൽ, ഇന്ന ആൾ എന്നെക്കുറിച്ച് ഇപ്രകാരം സംസാരിച്ചു, ഉടനെ അവർ കോപിഷ്ഠരാകുന്നു. അങ്ങേയറ്റത്തെ കോപത്തിനടിപ്പെട്ട് കൊല്ലാനും മരിക്കാനും തയ്യാറാകുന്നു. എന്നാൽ അപ്പോൾ അവർ പറയുന്നു, ഇതൊരു നിസ്സാര കാര്യമായിരുന്നു, ഞാനത് വെറുതെ പറഞ്ഞതാണ്. ഇദ്ദേഹം സ്വയം മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ, നാം എല്ലായ്പ്പോഴും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഏതൊന്നാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തങ്ങൾക്കായി ന്യൂനതകൾ മറച്ചുവെക്കപ്പെടണം എന്നുള്ളത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും അതേ ചിന്ത തന്നെ ഉണ്ടായിരിക്കണം. ഈ മനോഹരമായ അധ്യാപനം തന്നെയാണ് സമൂഹത്തിന്റെ സമാധാനത്തിനു വേണ്ടിയും നിർബന്ധമായിട്ടുള്ളത്. ന്യൂനതകൾ കണ്ടുകൊണ്ട് ആദ്യം ആ ന്യൂനതകളെ പ്രചരിപ്പിക്കുന്നതിന് പകരം എല്ലാവരും ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. അല്ലാഹു നിരാശയനാണ്, ഈ കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതാണ്. നമ്മുടെ ഉള്ളിലുള്ള എണ്ണമറ്റ ന്യൂനതകൾ അത് വെളിപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അഥവാ നല്ല ഉദ്ദേശത്തോടുകൂടി മനുഷ്യൻ മറ്റുള്ളവരുടെ ന്യൂനതകളെ മറച്ചുവെക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായിത്തീരും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അഥവാ അള്ളാഹു കണക്കെടുക്കാൻ തുടങ്ങിയാൽ എല്ലാവരെയും നശിപ്പിച്ചു കളയും. വളരെയധികം ഭയപ്പെടേണ്ട ഒരു സമയമാണ്. എല്ലായ്പ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഏതൊരാളാണോ തന്റെ മുസ്ലിമായ സഹോദരന്റെ ഏതെങ്കിലും ഒരു ന്യൂനത മറച്ചുവെച്ചത്, അല്ലാഹു ഖിയാമത്ത് നാളിൽ അയാളുടെ ന്യൂനതകളെ മറച്ചുവെക്കും, അത് മറച്ചുവെക്കും, അതിനെ മൂടിവെക്കും. ഏതൊരാളാണോ തന്റെ മുസ്ലിമായ ഏതെങ്കിലും സഹോദരന്റെ ന്യൂനതകളെ വെളിപ്പെടുത്തുന്നത്, അയാളെക്കുറിച്ച് മോശമായി പറയുകയും അയാളുടെ തിന്മകൾ കണ്ടുകൊണ്ട് അത് ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നത്, അല്ലാഹു അയാളുടെ ന്യൂനതയും നഗ്നതയും അയാളുടെ വീട്ടിൽ പോലും അയാൾ നിന്ദ്യനായിത്തീരും വിധം വെളിപ്പെടുത്തും. ഇത് വളരെ ശക്തമായ ഒരു താക്കീതാണ്. വളരെയധികം ഭയപ്പെടേണ്ട സ്ഥാനമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം സ്വായത്തമാക്കുന്നതിനു വേണ്ടി എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിന് പകരം തങ്ങളെക്കുറിച്ച് നോക്കുക. അപ്പോഴായിരിക്കും നാം അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും സ്വായത്തമാക്കുന്നവരായി മാറുക. ആളുകൾ പറയാറുണ്ട്, അഥവാ ആരുടെയെങ്കിലും തിന്മ കണ്ടുകൊണ്ട് നാം അത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ പരിഷ്കരണം എങ്ങനെ നടക്കാനാണ്? അപ്പോഴും ഓർക്കുക, അഥവാ ആരുടെയെങ്കിലും എന്തെങ്കിലും തിന്മ ജമാഅത്ത് വ്യവസ്ഥിതിക്ക് നഷ്ടം ഉണ്ടാക്കാൻ ഏതെങ്കിലും വിധത്തിൽ കാരണമാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പിടുത്തത്തിൽ അകപ്പെടുത്തി മോശമാക്കുകയാണ് എങ്കിൽ, പിന്നീട് പരിഷ്കരണത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ജമാഅത്തിനകത്ത് ജമാഅത്ത് അമീറുണ്ട്, സദർ ജമാഅത്ത് ഉണ്ട്, അവരിലേക്ക് കാര്യം എത്തിക്കുക, അല്ലെങ്കിൽ എനിക്ക് എഴുതുക. പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നതിനായി അല്ലാഹുവും അവനാൽ ഉണ്ടാക്കിയ ജമാഅത്തിന്റെ വ്യവസ്ഥിതി മോശമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിപരമായ തിന്മ സമൂഹത്തിലെ പൊതുതിന്മയാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു അത്തരം ആളുകളുടെ നഗ്നത വെളിപ്പെടുത്തുന്നു. ഏതുപോലെ ഹസ്രത്ത് മസീഹ് മൂസാത്തുസ്ലാം പറയുന്നു, ഏതൊരാളാണോ അതിൽ അടിയുറച്ചു നിൽക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നത്, അവർ ചെയ്ത തിന്മകൾ വെളിപ്പെടുത്തുകയും അത് ചെയ്തുകൊണ്ട് തുടർന്നു പോവുകയും ചെയ്യുന്നത്, ഏതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുകയുണ്ടായി, മനുഷ്യന്റെ തിന്മകളും പാപങ്ങളും അല്ലാഹു കാണുന്നു, എന്നാൽ തന്റെ സിഫത്ത് കാരണം തെറ്റു ചെയ്യുന്നവരെ ഏതുവരെ അവർ മധ്യനിലയുടെ പരിധി ലംഘിക്കുന്നില്ലയോ അതുവരെ മറച്ചുവെക്കുന്നു. എന്നാൽ മനുഷ്യൻ സ്വയം തന്നെ വെളിപ്പെടുത്തിയാൽ, മധ്യനിലയുടെ പരിധിയുടെ പുറത്തു പോകാൻ തുടങ്ങിയാൽ, അപ്പോൾ അല്ലാഹുവിന്റെ പിടുത്തം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അത് വെളിപ്പെടാൻ തുടങ്ങിയാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഈ ലോകത്തും പിടിക്കുന്നു, അടുത്ത ലോകത്തിലെ ശിക്ഷയും ഉണ്ട്. എന്നാൽ ആരുടെയെങ്കിലും തിന്മ കണ്ടുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത്, അത് പ്രചരിപ്പിക്കുന്നത് ഏതായിരുന്നാലും വിലക്കപ്പെട്ടതാണ്. കാരണം ഇതുകൊണ്ട് തിന്മകൾ അവസാനിക്കുന്നതിന് പകരം പടരുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ നീ ജനങ്ങളുടെ ബലഹീനതകളുടെ പിന്നാലെ കൂടുകയാണെങ്കിൽ നീ അവരെ മോശമാക്കിക്കളയും. ബലഹീനതകളുടെ പിന്നാലെ കൂടുക എന്നതിന്റെ അർത്ഥം ഇതാണ്, അത് എല്ലായിടത്തും പറഞ്ഞു നടക്കുക, തുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് അവരുടെ ബലഹീനതകൾ കണ്ടെത്തുക. അഥവാ മനുഷ്യൻ ഇപ്രകാരം ചെയ്താൽ അയാൾ അവരെ മോശമാക്കിക്കളയുകയും സമൂഹത്തിന്റെ സമാധാനം തകർക്കുകയുമായിരിക്കും ചെയ്യുക. പിന്നീട് ഈ കാര്യങ്ങൾ എല്ലായിടത്തും ആളുകളോട് പറയാൻ തുടങ്ങിയാൽ, അത്തരം ആളുകൾ ആരിലാണോ ഈ തിന്മകൾ ഉള്ളത് അവരിൽ പരിഷ്കരണത്തിന് പകരം ശാഠ്യമാണ് ഉണ്ടാവുക. പിന്നീട് ശാഠ്യത്തിലകപ്പെട്ട് അവർ മറ്റുള്ളവരെയും തന്നെ പോലെയാക്കി തീർക്കാൻ ശ്രമിക്കും. തന്റെ വൃത്തത്തെ വിശാലമാക്കിക്കൊണ്ടിരിക്കും. മറയില്ലാതായിത്തീരും. മറയില്ലാതായിത്തീർന്നാൽ ഇസ്ലാഹിന്റെ വശവും അവസാനിക്കുന്നു. ഇവിടെ ജമാഅത്തി ജോലി ഏൽപ്പിച്ചിരിക്കുന്നവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്ലാഹ് ചെയ്യുന്ന വകുപ്പ് വളരെയധികം സൂക്ഷ്മതയോടുകൂടി അനുകമ്പയുടെ വികാരം വെച്ചുകൊണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒരിക്കലും ഒരാൾക്കും ഈ ഒരു ചിന്ത ഉണ്ടാകരുത്, എന്റെ ഈ ബലഹീനത ഇന്ന ഭാരവാഹി കാരണം ആണ് വെളിപ്പെട്ടത്, പരസ്യമായത്, ആളുകൾക്കറിയാൻ കഴിഞ്ഞത്, അഥവാ ഈ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പ്രതിക്രിയ വളരെ കഠിനകരമായിരിക്കും. എവിടെയാണോ അത്തരം ആളുകൾ, ആരിലാണോ ഇസ്ലാഹിന്റെ പ്രവർത്തനം ഉള്ളത്, ന്യൂനത വെളിപ്പെടുത്തി സമൂഹത്തിൽ കുഴപ്പം ഉണ്ടാക്കുന്നതോടൊപ്പം അതോടൊപ്പം അവർ അള്ളാഹുവിന്റെ കോപവും വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അള്ളാഹു പറയും, ഞാൻ നിങ്ങൾക്ക് ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള അവസരമാണ് നൽകിയത്, അതുകൊണ്ട് എന്റെ സിഫത്തിനെ കഴിവിന്റെ പരമാവധി സ്വായത്തമാക്കുക. എന്നാൽ ഇവിടെ നിങ്ങൾ എന്റെ സത്താർ എന്ന സിഫത്തിന് വിരുദ്ധമായി ചരിച്ചുകൊണ്ട് അസ്വസ്ഥതയും കുഴപ്പവും ഉണ്ടാക്കാൻ കാരണമായി തീർന്നിരിക്കുകയാണ്. അള്ളാഹു ന്യൂനത മറച്ചുവെക്കുന്നതിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, ന്യൂനത മറച്ചുവെക്കുന്ന ആളെ എത്രമാത്രം അനുഗ്രഹിക്കുന്നു, ഇതിനെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുന്നു, മുസൽമാൻ മുസൽമാന്റെ സഹോദരനാണ്, അവൻ അവരുടെ മേൽ അക്രമം ചെയ്യുകയില്ല, അവരെ ഏകരായി വിട്ടുകളയുകയും ചെയ്യുകയില്ല. ഇത് മുസ്ലിങ്ങളുടെ എത്രമാത്രം വലിയ നിർഭാഗ്യമാണ്. ഇന്ന് നാം കാണുന്നു മുസ്ലിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ അക്രമം ചെയ്യുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. പരസ്പരം കഴുത്തറുക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളും തന്നെയില്ല. ഏതായിരുന്നാലും അവിടുന്ന് തുടർന്ന് ഇതുകൂടി പറഞ്ഞു, ഏതൊരാളാണോ തന്റെ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിൽ മുഴുകിയിരിക്കുന്നത്, അള്ളാഹു അയാളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നു. ഏതൊരാളാണോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ട് അകറ്റിയത്, അള്ളാഹു ഖിയാമത്ത് നാളിൽ അയാളുടെ പ്രയാസങ്ങളിൽ ഒരു പ്രയാസം ഇല്ലായ്മ ചെയ്യുന്നു. ഏതൊരാളാണോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചുവെക്കുന്നത്, അള്ളാഹു ഖിയാമത്ത് നാളിൽ അയാളുടെ ന്യൂനതകളെ മറച്ചുവെക്കുന്നു. ആ റഹീമും കരീമും ആയ അള്ളാഹുവിന്റെ കാരുണ്യവും കൃപയും സ്വായത്തമാക്കുന്നതിനു വേണ്ടി ന്യൂനതകൾ മറച്ചുവെക്കലും കണ്ണടക്കലും അങ്ങേയറ്റം അനിവാര്യമായിട്ടുള്ളതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മറ്റൊരവസരത്തിൽ പ്രകാരവും പറഞ്ഞു, ഒരു ദാസൻ മറ്റൊരു ദാസന്റെ ന്യൂനതകൾ ഈ ലോകത്ത് മറച്ചുവെക്കുമ്പോൾ അള്ളാഹു ഖിയാമത്ത് നാളിൽ അയാളുടെ ന്യൂനതകളെ മറച്ചുവെക്കും. അതായത് അള്ളാഹു ന്യൂനതകൾ മറച്ചുവെക്കുന്ന ആളെ അനുഗ്രഹിക്കാതെ പ്രതിഫലം നൽകാതെ ഉപേക്ഷിച്ചു കളയുകയില്ല. ആരെങ്കിലും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ദാസന്റെ ന്യൂനതകളെ മറച്ചുവെച്ചാൽ അത് അയാളുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തും, ഇദ്ദേഹം എന്റെ ദാസൻ ഇന്ന പ്രവൃത്തി ചെയ്തു. ഖിയാമത്ത് നാളിൽ പിന്നീട് അദ്ദേഹം അതിന്റെ പ്രതിഫലം നേടും. അള്ളാഹു അയാളോട് കണ്ണടക്കും. മറിച്ച് അള്ളാഹു തന്റെ ദാസരോട് ഇത്രമാത്രം കാരുണ്യം കാണിക്കുന്നവനാണ്, തന്റെ കാരുണ്യത്തിന്റെ തണൽ ഇത്രമാത്രം വിരിക്കുന്നു. ഒരു റിവായത്തിൽ വരുന്നു, അവൻ ദാസനോട് ചോദിക്കും, നീ ഇന്ന പ്രവൃത്തി ചെയ്തിരുന്നോ? ദാസൻ പറയും, അതെ എന്റെ നാഥ, ഞാൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചെയ്തു. അപ്പോൾ അല്ലാഹു പറയും, ഞാൻ ഈ ലോകത്ത് നിന്റെ ബലഹീനതകളെ മറച്ചുവെച്ചു. നീ ചെയ്ത തെറ്റായ പ്രവൃത്തികൾ ആളുകൾക്കറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് ഖിയാമത്ത് നാളിലും ഞാൻ നിന്റെ ന്യൂനതകൾ മറച്ചുവെക്കുകയാണ്, നിനക്ക് മാപ്പ് നൽകുന്നു. അല്ലാഹു ഈ വിധത്തിലാണ് മനുഷ്യരോട് പെരുമാറുന്നത്. അഥവാ നാം അല്ലാഹുവിന്റെ സിഫത്ത് സത്താറിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കണമെങ്കിൽ സ്വയം മറ്റുള്ളവരുടെ ന്യൂനതകളെ മറച്ചുവെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഞാൻ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധനാണ് എന്ന് ആരും വിചാരിക്കരുത്. മറ്റുള്ളവരിലാണ് തെറ്റുകളെല്ലാം ഉള്ളത്. ഇതല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവൻ നമ്മുടെ ന്യൂനതകളെ മറച്ചുവെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരവസരത്തിൽ പറഞ്ഞു, നാം എല്ലായ്പ്പോഴും ഈ കാര്യം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. പറയുന്നു, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ന്യൂനതകളെ അല്ലാഹു മറച്ചുവെച്ചിരിക്കുകയാണ്, കാരണം അവൻ സത്താറാണ്. ഒരുപാട് പേരെ അല്ലാഹുവിന്റെ ന്യൂനത മറച്ചുവെക്കുക എന്ന സിഫത്ത് തന്നെയാണ് നല്ലവരാക്കി വെച്ചിരിക്കുന്നത്. അഥവാ അല്ലാഹു മറച്ചുവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യനിൽ എന്തെല്ലാം മാലിന്യങ്ങളാണ് മറഞ്ഞു കിടക്കുന്നത് എന്നറിയാൻ സാധിക്കും. ഈ കാര്യമാണ് നാം എപ്പോഴും മുന്നിൽ വെക്കേണ്ടത്. ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടൊപ്പം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ പുതപ്പിൽ മൂടാൻ ശ്രമിക്കുന്നതോടൊപ്പം അവനോട് മഗ്ഫിറത്ത് ഇരക്കുന്നതോടൊപ്പം തന്നെ സ്വയം വീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ബലഹീനതകളെ അവഗണിക്കുക, തങ്ങളുടെ ഉള്ളിൽ സ്വയം നോക്കുക, മറ്റുള്ളവരുടെ ബലഹീനത പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. മറിച്ച് ആദ്യം സ്വയം പരിശോധിക്കുക, ഞാൻ എന്താണ്. എപ്പോഴും ഈ കാര്യം ചിന്തിക്കുക, ഏതുപോലെ അല്ലാഹു എന്റെ ന്യൂനതകൾ മറച്ചുവെച്ചിരിക്കുന്നുവോ അതുപോലെ ഞാനും മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചുവെക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുന്നു, മനുഷ്യന്റെ ഈമാന്റെ പൂർണ്ണതയും ഇതുതന്നെയാണ്, തഖല്ലഖു ബി അഖ്ലാഖില്ലാ ആയിത്തീരുക. അതായത് ഏതൊരു ഉന്നത സ്വഭാവ ഗുണങ്ങളാണോ അള്ളാഹുവിലുള്ളത്, സിഫത്തുകളാണോ ഉള്ളത്, അതിനെ കഴിവിന്റെ പരമാവധി അനുധാവനം ചെയ്യുക. തന്നെ സ്വയം അള്ളാഹുവിന്റെ വർണ്ണം കൊണ്ട് വിഭൂഷിതനാക്കാൻ ശ്രമിക്കുക. പറയുന്നു, ഉദാഹരണമായി അല്ലാഹുവിൽ മാപ്പ് കൊടുക്കുക എന്ന സിഫത്തുണ്ട്. മനുഷ്യനും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന ശീലം ഉണ്ടാക്കുക. കാരുണ്യം, സഹാനുഭൂതി, കൃപ എന്നീ സിഫത്തുകൾ ഉണ്ട്. മനുഷ്യനും കരുണ കാണിക്കുകയും അനുകമ്പ കാണിക്കുകയും ആളുകൾക്ക് കൃപ ചെയ്യുകയും ചെയ്യുക. പറയുന്നു, അല്ലാഹു സത്താറാണ്. മനുഷ്യനും സത്താറിന്റെ പ്രഭാവത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കേണ്ടതാണ്. തങ്ങളുടെ സഹോദരന്മാരുടെ തെറ്റുകളും തിന്മകളും മറച്ചുവെക്കേണ്ടതാണ്. ന്യൂനതകളും തിന്മകളും മൂടിവെക്കേണ്ടതാണ്. പറയുന്നു, ചിലരുടെ ശീലം ആരുടെയെങ്കിലും തിന്മയോ ന്യൂനതയോ കണ്ടാൽ ഏതുവരെ അത് നല്ലവണ്ണം പരസ്യപ്പെടുത്തുന്നില്ലയോ, അത് വ്യാപിപ്പിക്കുന്നില്ലയോ, അതുവരെ അവരുടെ ഭക്ഷണം അവർക്ക് ദഹിക്കുകയില്ല. പറയുന്നു, ഹദീസിൽ വന്നിട്ടുണ്ട്, ഏതൊരാളാണോ തന്റെ സഹോദരന്റെ ന്യൂനത മറച്ചുവെക്കുന്നത്, അല്ലാഹു അയാളുടെ ന്യൂനതകളെ മറച്ചുവെക്കുന്നു. മനുഷ്യൻ അഹങ്കാരം കാണിക്കുന്നവനാകരുത്, നിർലജ്ജ പ്രവർത്തനങ്ങൾ ചെയ്യരുത്, സൃഷ്ടികളോടും മോശമായ രീതിയിൽ പെരുമാറരുത്, സ്നേഹത്തോടും അനുകമ്പയോടും കൂടി പെരുമാറുക. ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മജ്ലിസിൽ ഒരാളുടെ ബലഹീനതകളെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായി. ഇന്ന ആളിൽ ഇന്ന ഇന്ന ബലഹീനതകൾ ഉണ്ട്. അവിടുന്ന് ഈ കാര്യം കേട്ട് പറഞ്ഞ ആളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ന്യൂനതകൾ താങ്കൾ വിവരിച്ചു. വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ ന്യൂനതകൾ വിവരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബലഹീനതകൾ താങ്കൾ എണ്ണി എണ്ണി പറഞ്ഞു. അയാളുടെ നല്ല ഗുണങ്ങളെ കുറിച്ചുകൂടി താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അദ്ദേഹത്തിൽ എന്തെങ്കിലും നന്മകളും ഉണ്ടായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചും പറഞ്ഞിരുന്നുവെങ്കിൽ സമൂഹത്തിലെ തിന്മകളെ ദൂരീകരിക്കാനും സമാധാനവും സ്നേഹവും അനുകമ്പയും വ്യാപിപ്പിക്കാൻ ന്യൂനതകൾ മറച്ചുവെക്കേണ്ടത് അനിവാര്യമാണ്. നന്മകൾ പ്രകടമാക്കുകയും ചെയ്യേണ്ടതാണ്. നന്മകൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് നന്മ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നു. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ പങ്ക് ഇതായിരിക്കണം: സമൂഹത്തിൽ നന്മ പ്രചരിപ്പിക്കുക. കേവലം നാവിന്റെ സ്വാധീനം താൽക്കാലികവും പ്രകടനാത്മകവുമായ സന്തോഷത്തിനു വേണ്ടിയും സന്തോഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും മറ്റുള്ളവരുടെ തിന്മകളെ പ്രചരിപ്പിക്കുക എന്നത് അങ്ങേയറ്റത്തെ പാപമാണ്. തുറന്ന സദസ്സിൽ പരിഹാസത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കി ആളുകളെ പരിഹസിക്കുന്നത് വലിയ പാപം ആണ്. അതിൽ നിന്ന് എല്ലാ അഹമ്മദികളും രക്ഷപ്പെടേണ്ടതാണ്. നാം ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് ഈ ബൈഅത്തിന്റെ പ്രതിജ്ഞ ചെയ്തു. മനുഷ്യ സമൂഹത്തിന് ഒരുവിധത്തിലും ക്ലേശം നൽകുകയില്ല, കൈകൊണ്ടോ നാവുകൊണ്ടോ. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നാവിന്റെ മുറിവ് ദീർഘകാലം നിലനിൽക്കും. ആളുകളെ പരിഹസിക്കുന്നതിന്റെയും അവരുടെ ന്യൂനത വെളിപ്പെടുത്തുന്നതിന്റെയും പരിണിത ഫലം ചിലപ്പോൾ എപ്പോഴും നിലനിൽക്കും. നാം വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ആവശ്യമുണ്ട്. സത്യസന്ധമായ അനുകമ്പയും നന്മ ആഗ്രഹിക്കലും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സത്യസന്ധമായ സഹാനുഭൂതിയുടെയും നന്മ ആഗ്രഹിക്കുന്നതിന്റെയും പ്രകടനം അപ്പോഴായിരിക്കും സാധ്യമാകുക എപ്പോഴാണോ തങ്ങളുടെ സഹോദരങ്ങളുടെ ബലഹീനതകളെ മറച്ചുവെക്കുന്നത്. അവരുടെ കാര്യങ്ങൾ ഒരിക്കലും തമാശ രൂപേണയോ സീരിയസ് ആയിക്കൊണ്ടോ വെളിപ്പെടുത്തരുത്. എന്നാൽ ആരുടെയെങ്കിലും ബലഹീനത കണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സഹാനുഭൂതിയുടെ തേട്ടം ഇപ്രകാരവുമുണ്ട്: അദ്ദേഹത്തിന്റെ പരിഷ്കരണത്തിനു വേണ്ടി ശ്രമിക്കുക, ആ ബലഹീനത ആ വ്യക്തിയിൽ അവസാനിച്ചു പോകുന്നതിനു വേണ്ടി, അഥവാ ആ തിന്മയുടെ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാവുകയോ ദുസ്വാധീനം ഉണ്ടാകാൻ സാധ്യതയോ ഉണ്ടെങ്കിൽ സമൂഹത്തെയും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി. ഇതാണ് യഥാർത്ഥത്തിലുള്ള നന്മ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കരസ്ഥമാക്കുന്നത് ഇതാണ്. ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ പ്രകാരമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ആരെയാണോ ബലഹീനരായി കാണുന്നത് അവരെ രഹസ്യമായി ഉപദേശിക്കുക, നിശബ്ദമായ നിലയിൽ മാറി നിന്നുകൊണ്ട് അവരെ ഉപദേശിക്കുക. അംഗീകരിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഉപദേശിക്കുക. അംഗീകരിക്കുന്നുവെങ്കിൽ ശരി, ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക. അഥവാ രണ്ട് കാര്യങ്ങൾ കൊണ്ടും പ്രയോജനം ഇല്ല എങ്കിൽ, ഉപദേശം കൊണ്ടും ദുആ കൊണ്ടും പ്രയോജനം ഉണ്ടായില്ല എങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പറയുന്നു, പിന്നീട് അതിനെ വിധിയുടെ പ്രശ്നമായി മനസ്സിലാക്കുക, പ്രകാരം വിചാരിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ ഇംഗിതം. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെയെങ്കിലും ന്യൂനത കണ്ട് ആദ്യം തന്നെ ആവേശം കാണിക്കരുത്. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിനെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകി, ജമാഅത്തിൽ ഉൾപ്പെടുത്തി. നിങ്ങളുടെ ചിന്തയനുസരിച്ച് അയാൾക്കുണ്ടാകേണ്ട ചീത്തപ്പേര് ആ തിന്മ കാരണം ഉണ്ടായില്ല എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ അയാളുടെ ന്യൂനതകൾ മറക്കപ്പെടുകയാണ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് എങ്കിൽ, പിന്നീട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആവേശം കാണിക്കേണ്ട ആവശ്യമില്ല. നിശബ്ദരായിരിക്കുക. അള്ളാഹു സ്വയം എന്തെങ്കിലും മാർഗം അയാളുടെ പരിഷ്കരണത്തിനായി കാണിച്ചു തരും. പറയുന്നു, ഒരുപക്ഷെ അയാൾ ശരിയായി തീരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും സമയത്ത് അയാൾ ശരിയായി തീരും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അഹമ്മദിയാകുന്നത് അങ്ങയുടെ ബൈഅത്തിൽ പ്രവേശിക്കുന്നത്, ഇത് വെളിവാക്കുന്നത് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ്. അല്ലാഹു അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിൽ പിന്നീട് മറ്റൊരാൾക്കും അയാളുടെ വ്യക്തിപരമായ ന്യൂനതകൾ തിരഞ്ഞുപിടിച്ച് അത് പ്രചരിപ്പിക്കാൻ അവകാശമില്ല. ചുഴിഞ്ഞന്വേഷിക്കാനും തക്കം പാർത്തിരിക്കാനും എന്നിട്ട് ആ തിന്മകൾ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ അയാളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് പ്രകടനം നടത്തുന്നതിനും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, സാധ്യതയുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ശരിയായി തീരാം. അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ട് കുത്തുബുകളിൽ നിന്നും അബ്ദാലുകളിൽ നിന്നും ചില സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നു. വലിയ വലിയ കുത്തുബുകളും അബ്ദാലുകളും അവരിൽ നിന്നും വീഴ്ച ഉണ്ടാകുന്നു. പറയുന്നു, എന്നല്ല എഴുതിയിരിക്കുന്നു, അൽ കുത്തുബു കദിയസ്നി, കുത്തുബിൽ നിന്നും വ്യഭിചാരം സംഭവിക്കാം. പറയുന്നു, ഒരുപാട് മോഷ്ടാക്കളും വ്യഭിചാരികളും അവസാനം കുത്തുബും അബ്ദാലും ആയിത്തീർന്നു. പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് ആരെയെങ്കിലും വീക്ഷിക്കുക എന്നത് നമ്മുടെ രീതിയല്ല. ആരെയെങ്കിലും ആരുടെയെങ്കിലും കുട്ടി മോശമായി തീർന്നാൽ കുട്ടിയുടെ പരിഷ്കരണത്തിനു വേണ്ടി എല്ലാവിധത്തിലും പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരനെയും ഉപേക്ഷിച്ചു കളയരുത്. ഏതുപോലെ നാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുവോ അതുപോലെ തങ്ങളുടെ സഹോദരങ്ങളുടെ ന്യൂനതകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക എന്നല്ല, അവരുടെ പരിഷ്കരണത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഒരിക്കലും തന്നെ ഇതല്ല, ന്യൂനതകൾ കണ്ടുകൊണ്ട് അത് പ്രചരിപ്പിക്കുക, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുക. മറിച്ച് അത് പറയുന്നു, വതവാസോ ബിസബ്രി വതവാസോ ബിൽ മർഹമ, അവർ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കുന്നു. പറയുന്നു, മർഹമ എന്ന് പറയുന്നത് ഇതാണ്, മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടുകൊണ്ട് അവരെ ഉപദേശിക്കുക, അത് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ദുആയിൽ വലിയ സ്വാധീനമാണുള്ളത്. ആ വ്യക്തിയുടെ അവസ്ഥ വളരെ ഖേദകരമാണ്. ഒരാളുടെ ന്യൂനത 100 പ്രാവശ്യം പറയുന്നു, എന്നാൽ 1 പ്രാവശ്യം പോലും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല. ആരുടെയെങ്കിലും ന്യൂനത അപ്പോഴാണ് വിവരിക്കേണ്ടത്, എപ്പോഴാണോ ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും അയാൾക്ക് വേണ്ടി കരഞ്ഞുകരഞ്ഞ് ദുആ ചെയ്തിട്ടുള്ളത്. ഇതിനർത്ഥം തീർച്ചയായും ന്യൂനത എന്തായാലും വിവരിക്കണം എന്നല്ല, അത് പരസ്യപ്പെടുത്താനുള്ള അനുവാദം ലഭിച്ചു എന്നല്ല. ഇതിനർത്ഥം അതല്ല, മറിച്ച് അർത്ഥം ഇതാണ്, പരിഷ്കരണം നടത്തുന്നവർക്കും അഥവാ പരാതി പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തമായ നിലയിൽ പരിശ്രമിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് പരാതി പറയുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, നാം പറഞ്ഞതിന്റെ ഉദ്ദേശം ന്യൂനതകളെ പിൻതാങ്ങുന്നവരായി മാറുക എന്നല്ല. ഇതിനർത്ഥം തിന്മകളെയും അതിനെ പിന്തുണക്കുന്നവരായി തീരുകയും ചെയ്യുക എന്നല്ല. വളരെ നല്ല കാര്യമാണ് ചെയ്തത്, വളരെ നല്ലത് എന്ന് പറഞ്ഞ് ആരിലാണോ ബലഹീനതയും കുറവും ഉള്ളത് അയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞ് അയാളെ പിന്തുണക്കുകയല്ല, മറിച്ച് പ്രചരിപ്പിക്കുകയും പരദൂഷണം പറയുകയും അരുത്. ആ തിന്മയെ കണ്ടതിനു ശേഷം അത് പ്രചരിപ്പിക്കരുത്. ആളുകളുടെ മുമ്പിൽ വെച്ചും പറയരുത്, പിന്നിൽ വെച്ചും പറയരുത്. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വന്നതുപോലെ ഇത് പാപമാണ്. ഇതിന്റെ പ്രചാരണവും പരദൂഷണവും ചെയ്യരുത്. അവിടുന്ന് പറയുന്നു, ഷേഖ് സയദിക്ക് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ജ്ഞാനവും ആത്മീയ ജ്ഞാനവും വിവരിക്കുന്ന ആളായിരുന്നു, വളരെ കഴിവുള്ള ആളായിരുന്നു. അറിവും കഴിവും അയാൾക്കുണ്ടായിരുന്നു. വലിയ വലിയ ഹക്കായിക്കും ആരിഫും വിവരിക്കുമായിരുന്നു. രണ്ടാമത്തെ ആൾ അത് കണ്ട അസൂയ കൊണ്ട് ചൊലിക്കുമായിരുന്നു. അയാൾക്ക് അത്ര കഴിവുണ്ടായിരുന്നില്ല. അയാൾ മറ്റാളെ കുറിച്ച് അസൂയപ്പെടുമായിരുന്നു. അതായത് ഒരു ശിഷ്യൻ വലിയ ബുദ്ധിമാനായിരുന്നു, രണ്ടാമത്തെ ആൾക്ക് അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല. ബുദ്ധി കുറഞ്ഞ ആൾ, ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ആളുടെ അറിവിൽ അസൂയപ്പെട്ട് നീറിപ്പുകയുമായിരുന്നു. അവസാനം ആദ്യത്തെ ആൾ അയാൾ സഅദിയോട് പറഞ്ഞു, ഞാൻ ഏതെങ്കിലും കാര്യം പറയുമ്പോൾ രണ്ടാമത്തെ ആൾ നീറിപ്പുകയുകയും അസൂയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഷേഖ് മറുപടി പറഞ്ഞു, ഷേഖ് സഅദി പറഞ്ഞു, ഒരാൾ അസൂയ കാണിച്ചുകൊണ്ട് നരകത്തിന്റെ മാർഗം സ്വായത്തമാക്കി, നീ ആകട്ടെ പരദൂഷണം പറയുകയും ചെയ്തു. നീ എന്നോട് ഇത് പറഞ്ഞതും പാപമായ കാര്യമാണ്. പരദൂഷണം പറഞ്ഞ് നീയും നരകത്തിന്റെ വഴിയിലേക്ക് നടന്നു. രണ്ടുപേരും പാപികളാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, ഈ സംഭവം വിരിച്ചതിനു ശേഷം ഈ ജമാഅത്ത് ഏതുവരെ കാരുണ്യവും ദുആയും ന്യൂനത മറച്ചു വെക്കലും പരസ്പരം കാരുണ്യത്തോടുകൂടി ഉപദേശിക്കലും ഇല്ലയോ അതുവരെ നടക്കുകയില്ല. ഒരു ഭാഗത്ത് നാം ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് നാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുന്നതാണ്. മറുഭാഗത്ത് നാം ഭൗതിക സമൂഹത്തിന്റെ സ്വാധീനത്തിൽ അകപ്പെടുകയും അള്ളാഹുവിന്റെ സിഫത്തുകളും കൽപ്പനകളും തന്റെ മേൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ പ്രതിജ്ഞ പാലിക്കാതെ പാപികളായി തീരുകയാണ് ചെയ്യുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ എന്താക്കി തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്? നാം അതല്ല ആയിത്തീരുന്നത്. അവിടുന്ന് നമ്മെ പ്രകാരമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, നാം പരസ്പരം കാരുണ്യമുള്ളവരായി മാറുക, പരസ്പരം ദുആ ചെയ്യുന്നവർ ആയിരിക്കണം, പരസ്പരമുള്ള ന്യൂനതകൾ മറച്ചുവെക്കുന്നവരായിരിക്കണം. ഒരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ജമാഅത്ത് ഏതെങ്കിലും ഒരു സഹോദരന്റെ ന്യൂനത കണ്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. എന്നാൽ അഥവാ അവർ ദുആ ചെയ്യുന്നില്ല എങ്കിൽ അത് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവർ പാപമാണ് ചെയ്യുന്നത്. പറയുന്നു, വിട്ടുപോകാത്ത എന്ത് ന്യൂനതയാണുള്ളത്? അതുകൊണ്ട് എല്ലായ്പ്പോഴും ദുആ മുഖേന മറ്റു സഹോദരങ്ങളെ സഹായിക്കേണ്ടതാണ്. ഇങ്ങനെ നാം പരസ്പരം സഹായിക്കാൻ തുടങ്ങിയാൽ പരസ്പരം ന്യൂനതകൾ കണ്ടെത്തുന്നതിന് പകരം, പരസ്പരം ന്യൂനതകൾ വെളിപ്പെടുത്തുന്നതിന് പകരം പരസ്പരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും നാം യഥാർത്ഥ ജമാഅത്തായി തീരുക. ഏതാണോ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് തന്നെയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ചുള്ള അവസ്ഥയും ആയിരിക്കേണ്ടത്. ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെ പൊറുക്കലിനും മഗ്ഫിറത്തിനും ന്യൂനതകൾ മറച്ചുവെക്കുന്നതിനുമുള്ള മാർഗമായി മാറുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ വരുന്നതിനും അവന്റെ അനുഗ്രഹങ്ങൾ സാംശീകരിക്കുന്നതിനു വേണ്ടി ഒരു ദുആയും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. ആ ദുആ പ്രകാരമാണ്, അല്ലാഹുവേ, ഞാൻ നിന്നോട് ഈ ലോകത്തിലെയും പരലോകത്തിലെയും സംരക്ഷണം ഇരക്കുന്നു. എന്റെ യജമാനരെ, ഞാൻ നിന്നോട് ദീനിലും ദുനിയാവിലും ധനത്തിലും വീട്ടിലും മാപ്പും സംരക്ഷണവും ആഗ്രഹിക്കുന്നു. അല്ലാഹുവേ, എന്റെ ന്യൂനതകൾ മറച്ചുവെക്കണമേ. എനിക്ക് എന്റെ ഭയത്തിൽ നിന്ന് സമാധാനം നൽകിയാലും അല്ലാഹുവേ, മുന്നിലും പിന്നിലും ഇടത്തും വലത്തും മുകളിൽ നിന്നും സ്വയം എന്റെ സംരക്ഷണം നടത്തിയാലും ഞാൻ നിന്റെ മഹത്വത്തിന്റെ അഭയം ആഗ്രഹിക്കുന്നു. ഞാൻ താഴെ നിന്ന് ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന മുസീബത്തിന്റെ ഇരയാകാതിരിക്കാൻ ഈ ദുആ നാം നമുക്ക് വേണ്ടി ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും അത്തരത്തിൽ വികാരം വെച്ചു പുലർത്തുന്നവരായിരിക്കണം. ഇത് നമ്മുടെ അവസ്ഥയായി മാറുമ്പോൾ അല്ലാഹു ദുആ സ്വീകരിക്കുകയും ചെയ്യും. നാം അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി അല്ലാഹു മാറ്റുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അത് ബഹുമാനപ്പെട്ട മലിക് സലീം ലത്തീഫ് സാഹിബ് അഡ്വക്കേറ്റ് സദർ ജമാഅത്ത് നൻകാന സാഹിബ് പാകിസ്ഥാന്റേതാണ്. ഇദ്ദേഹം ബഹുമാനപ്പെട്ട മലിക് മുഹമ്മദ് ഷഫി സാഹിബിന്റെ മകനായിരുന്നു. 70 വയസ്സ് പ്രായം ആയിരുന്നു. ഇന്നലെ 30 March 2017 രാവിലെ ഏകദേശം 9 മണിക്ക് വീട്ടിൽ നിന്ന് തന്റെ മകനോടൊപ്പം കോടതിയിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു അഹമ്മദിയത്തിന്റെ വിരോധി ഫയറിംഗ് ചെയ്ത് ഇദ്ദേഹത്തെ ഷഹീദാക്കി. ഇന്നാലില്ലാഹി വഇന്നലൈഹി റാജിഊൻ. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിന്റെ തുടക്കം ഷഹീദ് മർഹൂമിന്റെ പിതാവ് ബഹുമാനപ്പെട്ട ഷഫി സാഹിബിന്റെ 2 അമ്മാവന്മാർ ഹസ്രത്ത് ഹാഫിസ് നബി ബക്ഷ് സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം, ഹസ്രത്ത് ജമാലുദ്ദീൻ സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെയാണ് ഉണ്ടായത്. ഇവർ ചക്സാദുള്ള കാദിയാന് സമീപത്തുള്ള ഒരു സ്ഥലത്തെ ആളുകളായിരുന്നു. ഷഹീദ് മർഹൂമിന്റെ പിതാവ് ജന്മന അഹമ്മദിയായിരുന്നു. പാർട്ടീഷന് മുമ്പ് ഇദ്ദേഹം നൻകാന സാഹിബിൽ വന്ന് താമസം ഉറപ്പിച്ചു. ഷഹീദ് മർഹൂം 1948 നൻകാന സാഹിബിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം നൻകാന സാഹിബിൽ നിന്ന് കരസ്ഥമാക്കി. ലാഹോറിൽ നിന്ന് LLB ചെയ്തതിനു ശേഷം 1967 മുതൽ വക്കീലായിക്കൊണ്ട് പ്രാക്ടീസ് തുടങ്ങി. സംഭവം അനുസരിച്ച് ഷഹീദ് മർഹൂം തന്റെ മകൻ മുഹമ്മദ് ഫർഹാൻ അഡ്വക്കേറ്റിനോടൊപ്പം രാവിലെ 9 മണിക്ക് കോടതിയിൽ പോകുന്നതിനു വേണ്ടി മോട്ടോർ സൈക്കിളിൽ പുറപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ മകൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുകയായിരുന്നു. അവിടെ മാർക്കറ്റിൽ ഒരു കവല ഉണ്ട്, ദരീവാല. അതിനടുത്ത് ഇവർ എത്തിയപ്പോൾ ഒരാൾ അവരോട് നിർത്താനാംഗ്യം കാണിച്ചു. വളവ് കാരണം മോട്ടോർ സൈക്കിൾ മുമ്പ് തന്നെ വേഗത കുറവായിരുന്നു. ഇതിനിടയ്ക്ക് മേൽപ്പറഞ്ഞ വ്യക്തി തന്റെ തോക്ക് കൊണ്ട് വെടിവെച്ചു. അത് ഷഹീദ് മർഹൂമിന്റെ വലത്തുഭാഗത്തെ വാരിയല്ലിൽ കൊണ്ടു. രണ്ടാമതും ലോഡ് ചെയ്ത് പുറം ഭാഗത്തേക്ക് ഫയർ ചെയ്തു. ഷഹീദ് മർഹൂം മോട്ടോർ സൈക്കിളിൽ നിന്ന് താഴെ വീണു. അങ്ങനെ ആക്രമി മകന്റെ നേരെയും വെടിവെച്ചു. എന്നാൽ മകന് കൊണ്ടില്ല. അതിനുശേഷം തുടർച്ചയായി ഫയർ ചെയ്യാൻ വേണ്ടി ആൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ ഉയർന്ന ശബ്ദത്തിൽ കലിമ ചൊല്ലിക്കൊണ്ടിരുന്നു. അടുത്തു നിന്നിരുന്ന ആളുകൾ ആരും തന്നെ മുന്നോട്ട് വന്ന് തടയാൻ ശ്രമിച്ചില്ല. തമാശ പോലെ കണ്ടുകൊണ്ടിരുന്നു. അയാൾക്ക് രണ്ടാമതും ഗൺ ലോഡാക്കിക്കൊണ്ട് വെടിവെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അക്രമി ഓടിപ്പോയി. എന്നാൽ ഇതേ അവസ്ഥയിൽ, പരിക്കിന്റെ അവസ്ഥയിൽ മർഹൂം ഷഹീദായി കഴിഞ്ഞിരുന്നു. ഷഹീദ് മർഹൂമിന്റെ പിതാവ് വിഭജന സമയത്ത് തഹസീൽദാർമാരുടെ ലീഡറായിരുന്നു. അതുകൊണ്ട് ഷഹീദ് മർഹൂമിന്റെ പിതാവ് അനേകം അഹമ്മദി കുടുംബങ്ങളെ നൻകാന സാഹിബിൽ താമസിപ്പിക്കാനുള്ള സൌകര്യം ഏർപ്പെടുത്തി. അവരെ വളരെയധികം സഹായിച്ചു. നൻകാനയിലെ ഒരു പ്രദേശം അഹമ്മദികളെ കൊണ്ട് ജനനിബിടമാക്കി. അതിന്റെ പേര് കൂച്ചയെ അഹമ്മദിയ എന്നാണ് വെച്ചിരുന്നത്. ഏതായിരുന്നാലും പിന്നീട് 1974 അവിടെ ജമാഅത്തിനെതിരിൽ നിയമം പാസായി. അപ്പോൾ എതിരാളികളുടെ സമ്മർദ്ദം കാരണം ഈ പ്രദേശത്തിന്റെ പേര് മാറ്റി കൂച്ചയെ അഹമ്മദിയക്ക് പകരം ഗദ്ദാഫി സ്ട്രീറ്റ് എന്ന് വെച്ചു. ഷഹീദ് മർഹൂമിന് 1970 മുതൽ ഷഹാദത്ത് സമയം വരെ ഒരു വർഷം ഒഴികെ സദർ ജമാഅത്ത് നൻകാന ആയി സേവനം ചെയ്യാനുള്ള തോഫീക്ക് ലഭിച്ചു. മർഹൂം അനേകം ശ്രേഷ്ഠതകളുടെ ഉടമയായിരുന്നു. എല്ലാവരുമായി ഇടപഴകുന്ന അതിഥി സൽക്കാരത്തിലും പ്രത്യേകിച്ച് കേന്ദ്രാധികളെ സേവിക്കുന്നത് കൂടാതെ ദരിദ്രരോടുള്ള അനുകമ്പ വളരെ പ്രകടമായിരുന്നു. എല്ലായ്പ്പോഴും എല്ലാവരുടെയും സഹായിക്കാനായി തയ്യാറായിരിക്കും. കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന, ഖിലാഫത്തിനോട് അങ്ങേറ്റത്തെ സ്നേഹമുള്ള, ധൈര്യവാനായ, ആരെയും ഭയപ്പെടാത്ത വ്യക്തിയായിരുന്നു. ജമാഅത്ത് അംഗങ്ങളോടൊപ്പം ഇദ്ദേഹത്തിനും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നു. 1989 അധികം അഹമ്മദി വീടുകളും എതിരാളികൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിൽ ഷഹീദ് മർഹൂമിന്റെ ഭവനവും ഉൾപ്പെട്ടിരുന്നു. ഈ എല്ലാ എതിർപ്പിന്റെ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം എപ്പോഴും അടിയുറച്ചു നിന്നു. എതിരാളികളെ ധൈര്യസമേതം നേരിട്ടു. 2010 പ്രാദേശിക അഹമ്മദിയ പള്ളിയുടെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് പൂർണമായ നിലയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഷഹീദ് മർഹൂമിന്റെ ഭാര്യയും ദീർഘകാലം ലജന സദർ ആയി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. ഏതാനും വർഷം മുമ്പ് ഇവർ വഫാത്തായി. ഷഹീദ് മർഹൂമിന്റെ ഭാര്യാപിതാവ് മലിക് മുഹമ്മദ് ദീൻ സാഹിബ് മർഹൂം ആയിരുന്നു. അദ്ദേഹം ജമാഅത്തിന്റെ പ്രസിദ്ധമായ കേസ് സാഹിബാലിൽ ഉൾപ്പെട്ട ആളായിരുന്നു. ജയിലിൽ ആയിരിക്കെ തന്നെ വഫാത്തായി. ഷഹീദ് മർഹൂമിന്റെ സംതൃപ്ത കുടുംബത്തിൽ രണ്ടാൺമക്കളും മലിക് ഉവൈസ്, അദ്ദേഹം ലാഹോറിൽ സിവിൽ ജഡ്ജാണ്, മുഹമ്മദ് സഫാൻ അഡ്വക്കേറ്റാണ്, ഇപ്പോൾ അവിടെ ഖുദ്ദാമുൽ അഹമ്മദിയുടെ കായിദുമാണ്. ഒരു മകൾ ഡോക്ടർ സമറ വക്കാർ സാഹിബായാണ്, അവർ ലാഹോറിലാണ്. ഇദ്ദേഹത്തിന് മൂന്ന് സഹോദരികളും ഉണ്ട്. ഒരു സഹോദരൻ മലിക് മുഹമ്മദ് നസീം സാഹിബ് ഇവിടെ ലണ്ടനിൽ ആണ്. ഷഹീദ് മർഹൂമിന്റെ പിതാവും ഡോക്ടർ അബ്ദുസലാം സാഹിബിന്റെ മാതാവും തമ്മിൽ പരസ്പരം കുടുംബ ബന്ധവും ഉണ്ടായിരുന്നു. ഷഹീദ് മർഹൂമിന്റെയും അവരുടെ കുടുംബത്തിന്റെയും ആഗ്രഹം അനുസരിച്ച് അവരുടെ സ്വദേശമായ സാഹിബാലിൽ അദ്ദേഹത്തിന്റെ കബറടക്കം നടന്നു. അള്ളാഹു ഷഹീദിന്റെ ദറജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെയും അദ്ദേഹത്തിന്റെ കാലടിപ്പാടുകളിലൂടെ നടത്തുമാറാകട്ടെ. നന്മകളിൽ മുന്നോട്ട് കൊണ്ടുപോകുമാറാകട്ടെ. അഹമ്മദിയത്തിന്റെ എതിരാളികളെയും ശത്രുക്കളെയും പെട്ടെന്ന് പിടിക്കാനുള്ള
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.